പ്രൈസ് ലോർഡ്.
മനോഹരമായ ഈ പകൽക്കാലത്തിനായി മഹത്വനായ ദൈവത്തിന് സ്തുതിക്കും വാഴ്ത്തും ചെയ്യുന്നു. ദൈവരാജ്യ വിസ്തൃതിക്ക് അധ്വാനിക്കുന്ന അഭിഷക്തന്മാരായ കർത്തൃദാസന്മാർക്കും ദൈവവചന കേൾവിക്ക് ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ശിശുമാർക്കും കുഞ്ഞുങ്ങൾക്കും ധന്യനായ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം നൽകുന്നു. ദൈവവചനവും യേശുവിന്റെ സാക്ഷ്യ നിമിത്തം ഈ ഉച്ചയായ സമയത്ത് നിങ്ങളുടെ മധ്യയായിരിക്കാൻ വലിയവനായ ദൈവം എനിക്ക് നൽകി തന്ന നല്ല സാവകാശനാ ഞാൻ കർത്താവിന് വാഴ്ത്തിലർപ്പിക്കുകയാണ്. വിശേഷാല യോഗത്തിന്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിന്റെ അഭിഷക്തദാസൻ, ഞാൻ വളരെ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന പാസ്റ്റർ ജോൺ ചാക്കോ അവർ, എനിക്ക് മുമ്പേ ദൈവനെ സംസാരിച്ച അനുഗ്രഹ ദൈവദാസന്റെ സ്നേഹിതൻ പാസ്റ്റർ ജെ ജോസഫ് അവർ, എനിക്ക് ശേഷം ദൈവവചനം ശുശ്രൂഷിക്കുവാൻ പോകുന്ന കർത്താവിൻ്റെ അഭിഷക്തൻ ഡോക്ടർ തോംസൺ കെ മാത്യു, പിസ്ന കോൺഫറൻസിൻ്റെ കൺവീനർ, നമ്മളെല്ലാവരും ആദരിക്കുന്ന കർത്തൃദാസൻ അഭിഷക്തൻ പാസ്റ്റർ കെ വി എബ്രഹാം അവർ, വി എം എബ്രഹാം അവർ, സെക്രട്ടറി ജെയിൻ മാത്യു, ഞാൻ വളരെ സ്നേഹിക്കുന്ന പ്രിയ കെ തോംസ്, പ്രിയ ജോയ്ചാൻ, എൻ്റെ സ്നേഹിതൻ ബാബു ചെറിയാൻ, മറ്റഭിഷക്തരായ എല്ലാ ദൈവദാസന്മാരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കോൺഫറൻസിൽ സംബന്ധിപ്പാൻ കഴിഞ്ഞതിലും ദൈവവചനം സംസാരിപ്പാൻ ലഭിച്ച അവസരം ഞാൻ വളരെ സന്തോഷമുള്ളവനാണ്. എനിക്ക് അവസരം നൽകിയ ഭാരവാഹികളോടുള്ള എൻ്റെ നന്ദി അറിയിക്കുകയാണ്. എനിക്ക് ശേഷം പ്രസംഗിക്കാൻ പോകുന്ന കർത്താവിൻ്റെ ദാസൻ തോംസൺ കെ മാത്യു അവരുടെ വൈഫ് എന്നെ സൺഡേ സ്കൂളിൽ ഒന്നാം ക്ലാസ്സിൽ പഠിപ്പിച്ചയാളാണ്. ദൈവദാസിയുടെ പിതാവിൻ്റെ പിതാവ് പത്തിച്ചറയോനാശൻ ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായി സുവിശേഷവുമായി വന്ന മിഷണറിയാണ്. എൻ്റെ പിതാവ് മുള്ളവനെ ബേബിച്ചൻ സെമിത്തേരി കാണാതെ, സഭാ ഹോള് കാണാതെ, കൂട്ടിനും കൂട്ടായ്മയ്ക്കും ആരും കാണാതെ കർത്താവിൻ്റെ മുഖത്തു നോക്കി ആദ്യമായി പുസ്തകം ഇറങ്ങിയതുകൊണ്ട് ഇറങ്ങിത്തിരിച്ചയാളാണ്. ഇന്ന് ഞങ്ങൾക്ക് ഒന്നിച്ചിവിടെ ആയിരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ കര ഉയർത്തിയ സ്തോത്രം പറയാം. കർത്താവിൻ്റെ ദാസൻ ജെ ജോസഫ് പറഞ്ഞ് നിർത്തിയിടത്ത് ഞാൻ തുടങ്ങുകയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ ദൈവം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ നന്മയല്ലെന്ന് ഇപ്പോൾ തോന്നിയാലും അത് നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ കർത്താവിന് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് സെമിത്തേരി കാണാതെ, സഭാ ഹോള് കാണാതെ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങിയ ആളാണ്. എന്നാൽ എൻ്റെ ഏഴാമത്തെ വയസ്സിൽ എൻ്റെ പിതാവ് ഈ ലോകം വിട്ട് നിത്യനാട്ടിലേക്ക് പറന്നുപോയി. എൻ്റെ പിതാവ് ഈ ലോകം വിട്ട് നിത്യതയിലേക്ക് പോകുമ്പോൾ എൻ്റെ മൂത്ത ജ്യേഷ്ഠന് 17 വയസ്സ്, എൻ്റെ ഇളയ അനിയന് 1 വയസ്സ്. 17 വയസ്സിന് താഴെ ഞങ്ങൾ 7 മക്കളായിരുന്നു. ഞാൻ വളർന്നപ്പോൾ കർത്താവ് വിളിച്ചു, കർത്താവ് എൻ്റെ അപ്പ നിന്നെ സ്നേഹിപ്പാൻ ഇറങ്ങിയിട്ടും എൻ്റെ അമ്മയെ വിധവയാക്കി, ഞങ്ങളെ അനാഥരാക്കി, എന്തുകൊണ്ട് എൻ്റെ അപ്പനെ നീ എടുത്തു? ദൈവനോട് പറഞ്ഞു, മകനെ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസ നിമിത്തം ഏത് കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ നീ ശക്തനാകേണ്ടതിന് ഞാൻ നിന്നെ കഷ്ടങ്ങളിലൂടെ നടത്തുകയാ. എത്ര പേർക്ക് ശക്തിയോട് സ്തോത്രം പറയാൻ കഴിയും? ജീവിതത്തിൽ സംഭവിക്കുന്ന നിന്ന് നന്മയെല്ലാം തോന്നിയാലും ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കും. ഹല്ലേലൂയ. എൻ്റെ 17-ാമത്തെ വയസ്സിൽ ഞാൻ യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയതാണ്. ഞാൻ പ്രസംഗികനായത് എങ്ങനെയാണെന്ന് പറയാം. ഞാൻ ഇതുപോലെ മുമ്പിൽ വന്നതിന് അഭിഷക്തന്മാരായ ദൈവദാസന്മാർ പ്രസംഗിക്കുമ്പോൾ അവിടെ വായിലേക്ക് നോക്കിയിരിക്കുമായിരുന്നു. കോശവൈദ്യനൊക്കെ പ്രസംഗിച്ച കാലഘട്ടത്തിൽ മുമ്പിൽ വന്നിരുന്നയാളാണ്. കൊച്ചു കൊഞ്ഞായിരുന്നു ഞാൻ. ഇവിടെ പ്രസംഗമൊക്കെ എഴുതിയെടുത്തിട്ട് നല്ല മാസികകൾക്കൊക്കെ റിപ്പോർട്ട് ചെയ്യുമായിരുന്നു. അതിൻ്റെ അടിയിൽ ഭീമോനച്ചെന്ന് കുഞ്ഞക്ഷരത്തിൽ എഴുതി വരുമായിരുന്നു. അന്ന് വലിയ സന്തോഷമായിരുന്നു അത്. ഒരഭിഷക്തനായ ദൈവദാസൻ്റെ പ്രസംഗം ഞാൻ എഴുതിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. 5 അപ്പം കൊണ്ട് യേശു 5000 പോഷിപ്പിച്ചതാണ് പ്രസംഗ വിഷയം. അതെഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ വാചകം ഇങ്ങനെയുണ്ട്: ഒരു വലിയ ആവശ്യവും ഒരു ചെറിയ സാധ്യതയും ഉണ്ടെങ്കിൽ വലിയ ആവശ്യത്തിനായി ദൈവം ചെറിയ സാധ്യത ഉപയോഗിക്കും. പരിശുദ്ധാത്മാവ് പറഞ്ഞു, മകനെ, ഈ ദൂത് നിന്നോടാണ്. അന്ന് ഞാൻ കവളൊട്ടിയവനാണ്, കണ്ണുകുഴിഞ്ഞവനാണ്. 1.5 കിലോമീറ്റർ യാത്ര ചെയ്താൽ തലകറങ്ങുമായിരുന്നു, സ്ഥലകാലബോധം നഷ്ടപ്പെടുമായിരുന്നു. ഈ ദൂത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ദൂത് നിന്നോടാണ്. ആ രാത്രി ഞാൻ ദൈവത്തിൽ സമർപ്പിച്ചു, കർത്താവേ, ഇന്ത്യയിലെ സുവിശേഷീകരണമെന്ന വലിയ ആവശ്യത്തിനായി കവളൊട്ടിയ കണ്ണുകുഴിഞ്ഞ 1.5 കിലോമീറ്റർ യാത്ര ചെയ്യുവാൻ കഴിയാത്ത ഭീമോനച്ഛൻ എന്ന ചെറിയ സാധ്യതയെ ഞാൻ സമർപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. ആ രാത്രിയിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഉറങ്ങിയ കർത്താവിനോട് പറഞ്ഞു, മകനെ, ദ്വീപുകൾ എൻ്റെ ഉപദേശത്തിനായി കാത്തു നിൽക്കുന്നു. നിന്നെ ഞാൻ ദ്വീപ് സമൂഹങ്ങളിൽ നിർത്തുവാൻ പോകുകയാണ്. ആ ദൈവവാക്തത്വം ഈ ഉച്ചവരെ നിറവേറിക്കൊണ്ടിരിക്കുന്നു. വളരെ വെല്ലുവിളികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിലുള്ള ദൈവമക്കളോട് എനിക്ക് ആദ്യമായി പറയാനുള്ള ഒന്നാമത്തെ ദൂത് ഗ്രൗണ്ടിൽ ഈ ഹാളിൽ വന്ന ദൈവമക്കളെ, ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കുവാൻ നിങ്ങളുടെ പരിമിതികൾ തടസ്സമല്ല. പോരാ, ശക്തിയോടെ അത്രയ്ക്ക് സ്തോത്രം പറയുവാൻ കഴിയും. രണ്ട്, കർത്താവ് നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണെങ്കിലും ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്തത്വം അവൻ നിറവേറുവാൻ ശക്തനായവനാണ്. ഒരു സാധ്യതയും നിങ്ങൾ കാണുന്നില്ലെങ്കിലും സകലവും അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നിയാലും നിങ്ങളോട് വാക്കു പറഞ്ഞ ദൈവം സർവശക്തനായ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് തന്നെ ഇന്ന് ദൈവാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച്, നിന്റെ തലമുറയെക്കുറിച്ച്, നിന്റെ സഭയെക്കുറിച്ച് തമ്പുരാൻ പറഞ്ഞ വാക്തത്വങ്ങളെല്ലാം നിറവേറുക തന്നെ ചെയ്യും. പിശാചു പറയുന്നു, അടുത്തൊരു തലമുറ പെന്തക്കോസ്തിന്റെ സാക്ഷ്യം വഹിപ്പാൻ കാണില്ലെന്ന്, എല്ലാം തകർന്നു പോയെന്ന്, എല്ലാം തകരുമെന്ന് പിശാചു പറഞ്ഞെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, പിശാചിന്റെ പദ്ധതികൾ തകർക്കപ്പെടും, ദൈവത്തിന്റെ പദ്ധതി വിജയിക്കുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്ന ഈ മക്കൾ ആ കരങ്ങൾ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാടെ. രഹസ്യം, എല്ലാവരും അക്കരം അടിച്ച് ദൈവത്തെ സ്തുതിച്ചാടെ ശക്തിയോടെ. ഹല്ലേലൂയ. സുവിശേഷീകരണത്തെ കുറിച്ച് വളരെ ശക്തമായ ദൈവാലോചനകൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മർക്കോസ് സുവിശേഷം 16:15 നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സർവസൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പിക്കും. ലൂക്കോസ് സുവിശേഷം 10:3 പോകുവീൻ, ചെന്നായിക്കളുടെ നടുവിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ലൂക്കോസ് 9:60 മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിട്ടിട്ട് നീയോ പോയി ദൈവരാജ്യം അറിയിക്കുക. സുവിശേഷീകരണത്തിൽ ദൈവത്തിന്റെ പദ്ധതി പോയി പറയുക, ചെന്നു പറയുക, പോയി വിളിച്ചുകൊണ്ട് വരിക. ഗോസ്പൽ എന്ന് പറഞ്ഞാൽ തന്നെ ഗോ ആൻഡ് സ്പെൽ, പോയി പറയുക, ചെന്നു പറയേണ്ട വാർത്ത. കേരളത്തിൽ നിങ്ങൾ വന്നാൽ അനേക സുവിശേഷ യോഗങ്ങളുടെ വാൾ പോസ്റ്റുകൾ, നോട്ടീസുകൾ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ടൈറ്റിൽ ഇങ്ങനെയാണ്, വരുവീൻ, സംബന്ധിപ്പീൻ, അനുഗ്രഹം പ്രാപിപ്പീൻ. പ്രൈസ് ലോർഡ്. യേശു പറഞ്ഞു പോയി പറയാൻ. നമ്മളിപ്പം പറയാ, വരുവീൻ പാപികളെ, വരുവീൻ, വന്ന് ഞങ്ങളുടെ സുവിശേഷവും സംഗീത വിരുന്നും ഒക്കെ ആസ്വദിച്ച് വേണമെങ്കിൽ മാനസാന്തരപ്പെടുവീൻ. സുവിശേഷം വന്ന് കേൾക്കേണ്ട വാർത്തയല്ല, ചെന്ന് പറയേണ്ട വാർത്തയാണ്. പ്രൈസ് ലോർഡ്. യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടത് ഒരു പള്ളിയുടെ ആൾത്താരയിലല്ലായിരുന്നു, രണ്ടും മെഴുകുതിരിക്കാലികളുടെ നടുവിലല്ലായിരുന്നു യേശു ക്രൂശിക്കപ്പെട്ടത്. യേശു ക്രൂശിക്കപ്പെട്ടത് പരസ്യസ്ഥലത്തായിരുന്നു, രണ്ട് കള്ളന്മാരുടെ നടുവിലായിരുന്നു. യേശു കർത്താവിനെ നാം ഉയർത്തേണ്ടത് സഭാഹോളിനുള്ളിൽ മാത്രമല്ല, നഷ്ടപ്പെട്ടവരുടെ നടുവിലാണ്. എത്ര പേർക്ക് കരവുയർത്തി സ്തോത്രം പറയാൻ കഴിയും? നിങ്ങൾ എന്റെ സാക്ഷികൾ. ഈ വേദപുസ്തകം പഠിച്ചാൽ 3 സാക്ഷ്യങ്ങളെ കുറിച്ച് കാണാം. ഒരു ദൈവവിധൽ വഹിക്കേണ്ട 3 സാക്ഷ്യങ്ങൾ. 1, അനുഭവ സാക്ഷ്യം. 66:18 സകല ഭക്തന്മാരുമായുള്ളവരെ വന്നു കേൾപ്പീൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. ദൈവം നിങ്ങളുടെയും എൻ്റെയും പ്രാണന് വേണ്ടി ചെയ്തത് വിവരിക്കുന്നതാണ് അനുഭവ സാക്ഷ്യം. പ്രൈസ് ലോർഡ്. 2 സാക്ഷ്യമുണ്ട്, രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 9-ാം വാക്യം. നമ്മുടെ വഴിയായി കൂടെ കൂടെ പോകുന്ന ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാകുന്നു. ഇതാണ് ജീവിത സാക്ഷ്യം, നമ്മെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്ന സാക്ഷ്യം. മൂന്നാമതൊരു സാക്ഷ്യമുണ്ട്, പോസ്റ്റർ പ്രവൃത്തി 26-ാം അധ്യായം 28-ാം വാക്യം. അഗ്രിപ്പ രാജാവ് പൗലോസിനോട് പറയുന്നു, ക്രിസ്ത്യാനിയാകുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു. പൗലോസിന്റെ മറുപടി, അല്പം കൊണ്ടാകട്ടെ അധികം കൊണ്ടാകട്ടെ, ഈ ചങ്ങല ഒഴികെ നീ മാത്രമല്ല ഈ വചനം കേൾക്കുന്ന എല്ലാവരും എന്നെ പോലെയാകുവാൻ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അതാണ് സുവിശേഷ സാക്ഷ്യം. ഒരു ദൈവം ഇതിൽ അനുഭവ സാക്ഷ്യമുള്ളവനായിരിക്കണം, ജീവിത സാക്ഷ്യമുള്ളവനായിരിക്കണം, സുവിശേഷ സാക്ഷ്യവും ഉള്ളവനായിരിക്കണം. നമ്മൾ ഈ മൂന്ന് സാക്ഷ്യവും കൂടെ സങ്കീർത്തന വായനയ്ക്ക് ശേഷമുള്ള സാക്ഷിയോഗത്തിൽ ഒതുക്കി. പ്രൈസ് ലോർഡ്. നമ്മുടെ സാക്ഷ്യത്തെ ഞാൻ മൂന്നായി തിരിക്കുന്നു. 1, പതിവ് സാക്ഷ്യം. 2, കള്ളസാക്ഷ്യം. 3, കുത്തുസാക്ഷ്യം. ആരും അനങ്ങുന്നില്ലല്ലോ. ഒരു സ്തോത്രം എന്ന് പറഞ്ഞ ഉച്ചത്തിലേ കേക്കട്ടെ. എന്താ പതിവ് സാക്ഷ്യം? എല്ലാ ആഴ്ചയിലും എഴുന്നേറ്റ് കഴിഞ്ഞ ഒരാഴ്ചക്കാലം മുഴുവൻ കർത്താവ് എനിക്ക് നല്ലവനും നല്ലവനുമായിരുന്നു, നിങ്ങൾ എല്ലാവരും എൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. തപ്പോ ഒറ്റയിരുപ്പ്. 38 വർഷമായി രക്ഷിക്കപ്പെട്ട അച്ചായൻ 38-ാം വർഷത്തിലും പറയുന്നു, കർത്താവ് എനിക്ക് നല്ലവനും നല്ലവനുമായിരുന്നു, നിങ്ങളെല്ലാവരും എൻ്റെ നിലനിൽപ്പിനായി പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ അച്ചായൻ്റെ നിലനിൽപ്പ് നമ്മുടെ കയ്യിലാണ്. ഒരു ദൈവവൈതൽ കഷ്ടത അനുഭവിക്കുമ്പോഴും സാക്ഷ്യം പറയേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ആപത്തിനോ വാളിനോ നഗ്നതയ്ക്കോ മറ്റു യാതൊരു ശക്തിക്കും എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുകയാണ്. ആ ഉറപ്പ് പ്രാപിച്ച ദൈവമക്കളെ കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്, ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്. ഹല്ലേലൂയ. ഞാൻ ഉറച്ചിരിക്കുകയാണ്. ഞാൻ കേരളത്തിലൊക്കെ പറയാനുള്ളത്, ദൈവം ഇതിലേ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ പെയ്ത മഴ നിന്റെ വീട്ടിൽ പെയ്തിറങ്ങിയെങ്കിലും നീയും നിന്റെ കുഞ്ഞുങ്ങളും കൂടെ വിരിച്ചിരിക്കേണ്ടി വന്നെങ്കിലും ഒരുപോലെ കണ്ണ് അടയ്ക്കാതിരിക്കേണ്ടി വന്നെങ്കിലും ആരാധനയ്ക്ക് വരുമ്പോൾ അതിൻ്റെ ക്ഷീണം മുഖത്ത് കാണരുത്. ഹല്ലേലൂയ. സാക്ഷി പറയുമ്പോൾ അതിൻ്റെ ക്ഷീണം കാണരുത്. നീ യോജിക്കേണ്ടത് പിശാച് യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നീ വേർപിരിക്കുന്ന ആര്? നിന്റെ കഷ്ടതയ്ക്കും പട്ടിണിക്കും ആപത്തിനും വാളിനുമൊന്നും എൻ്റെ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിപ്പാൻ കഴിയില്ല. കഷ്ടം സഹിക്കുന്ന നീ അങ്ങനെ സാക്ഷി പറയുമ്പോൾ സാത്താൻ പറയും നിന്റെ പുറകിനെ മെനക്കിടുന്നത് വെറുതെയാണെന്ന്. എനിക്ക് എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയുവാൻ കഴിയും? പതിവ് സാക്ഷ്യങ്ങൾ. രണ്ടാമത് ഞാൻ പറഞ്ഞു കള്ളസാക്ഷ്യം. രാവിലെ 7 മണി വരെ കിടന്നുറങ്ങിയിട്ട് സഭായോഗത്തിന് വന്ന് സാക്ഷി പറയും, കഴിഞ്ഞ രാക്കോലം മുഴുവൻ ഞാൻ ജാഗരിക്കുകയായിരുന്നു. ഒരാളോട് പോലും സുവിശേഷം പറയാതെ സഭായോഗത്തിന് വന്ന് പറയും ഞാൻ സുവിശേഷത്തിന് വേണ്ടി പോരാടുകയായിരുന്നു. ഇതൊക്കെ കള്ളസാക്ഷികളാണ്. പിന്നെ ഒത്തിരി കള്ളസാക്ഷികളുണ്ട്. 10 പേരെ നേടിയിട്ട് അതിനോട് ഒരു പൂജ്യവും കൊണ്ടിട്ട് 100 പേരെ നേടിയെന്ന് റിപ്പോർട്ട്. ജനറൽ കൺവെൻഷനുകളിൽ മഹായോഗങ്ങളിൽ പ്രസംഗിക്കുമ്പോൾ കര ഉയർത്തി അല്ലേലൂയ പറയാൻ പറഞ്ഞിട്ട് കര ഉയർത്തി അല്ലേലൂയ പറയുമ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ക്രൂസൈഡിൽ രക്ഷിക്കപ്പെട്ട ആളുകളാണെന്ന് പറഞ്ഞ് നിങ്ങൾക്കും സായിപ്പിനും തന്ന് കളിപ്പിച്ച് കാശ് മേടിക്കുന്ന മറ്റൊരു കള്ളസാക്ഷ്യം. പ്രിയ ദൈവമക്കളെ, ഇന്ന് ആത്മീയ ലോകത്തിൽ മിടുക്കനെ വേണ്ട, മിടുക്കനെ മതി, വിശുദ്ധനെ വേണ്ട. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. ഇന്ന് ആത്മീയ ലോകത്തിൽ വിരുദ്ധന്മാർക്കാണ് പ്രാധാന്യം, വിശുദ്ധന്മാർക്കല്ല. എന്നാൽ സ്വർഗം നോക്കുന്നത് വിരുദ്ധനെയല്ല, വിശുദ്ധനെയാണ്. മിടുക്കനെയല്ല ഭക്തനെയാണ് ദൈവത്തിന് ആവശ്യം. എത്ര പേർക്ക് സന്തോഷത്തോടെ സ്തോത്രം പറയുവാൻ കഴിയും? മൂന്നാമത്തെ സാക്ഷ്യം ഞാൻ പറയാം, നിങ്ങൾക്കറിയാം, കുത്തുസാക്ഷ്യം. ഇതൊക്കെ മാറിയാലേ ആത്മാക്കൾ പിടിവിക്കപ്പെടുകയുള്ളൂ. ഞാൻ ചിലപ്പോഴൊക്കെ പ്രസംഗം പറയാറുണ്ട്, ജനത്തിന് ഇഷ്ടമുള്ളതുണ്ട്, ജനത്തിന് ആവശ്യമുള്ളതുണ്ട്. ഒരു ഡയബറ്റീസ് രോഗിക്ക് ഇഷ്ടം ഹലുവായ, പക്ഷേ ആവശ്യം പാവയ്ക്കാ നീര. പാവയ്ക്കാ നീര് കൊടുക്കുന്ന ഭാര്യയോട് അയക്ക് കയറുക, ഹലുവ കൊടുക്കുന്ന അയൽക്കാരനോട് ഇഷ്ട. ഒരഭിഷക്തൻ ജനത്തിൻ്റെ ഇഷ്ടമറിഞ്ഞ് പ്രസംഗിക്കുന്നവനല്ല, ജനത്തിൻ്റെ ആവശ്യമറിഞ്ഞ് പ്രസംഗിക്കുന്നവനാണ്. ഒരാ ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്. നമ്മുടെ ഇടയിൽ ഇപ്പോൾ ഈ സാക്ഷ്യം കയറി വന്ന് പറഞ്ഞില്ലേ, ജീവിത സാക്ഷ്യം, അനുഭവ സാക്ഷ്യം, സുവിശേഷ സാക്ഷ്യം മാറ്റി സങ്കീർത്തന വായനയ്ക്ക് ശേഷമുള്ള മെനക്കേട് സാക്ഷ്യത്തിൽ ഇത് മൂന്നും കയറി വന്നു. ഒന്നി പാർട്ടി കൂത്തും, ഇല്ലെങ്കിൽ പ്രാർത്ഥനയിൽ കുത്തും, അല്ലെ സാക്ഷ്യത്തിൽ കുത്തും. പണ്ടൊരു സഭായോഗത്തിന് ഞാൻ സംബന്ധിച്ചു ഒരു പ്രസംഗം കഴിഞ്ഞ്. 51-ാം സങ്കീർത്തനം വായിച്ച ദൈവദാസൻ ഇരുന്നു, പിന്നെ സാക്ഷിയുടെ സമയം. ഒരു സഹോദരൻ പുറയിൽ നിന്നെഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററേ, എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുമ്പിലിരിക്കുന്നു. അപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. കുറച്ച് കഴിഞ്ഞ് ഒരാൾ വെടിവെട്ടുന്ന ഒരു സ്തോത്രം പറഞ്ഞ് എഴുന്നിട്ട് പറഞ്ഞു, എൻ്റെ പാപത്തെ നീ പുറയിൽ എറിഞ്ഞു കളഞ്ഞിരിക്കുകയാണ് സ്തോത്രം എന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി, പുറയിരിക്കുന്ന അച്ഛൻ്റെ പാപം മുമ്പിരിക്കുന്ന അച്ഛനും, മുമ്പിരിക്കുന്ന അച്ഛൻ്റെ പാപം പുറയിരിക്കുന്ന അച്ഛനുമാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടുമാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണതന്ത്രമായിരുന്നു നാട്ടുരാജ്യങ്ങന്മാരെ തമ്മിലടിപ്പിച്ച് അവർ വിലയേറിയത് കൊള്ള ചെയ്തുകൊണ്ടിരുന്നു. ഇന്ന് ദൈവസഭകളെ തമ്മിലടിപ്പിച്ച പിശാജ് വിലയേറിയവ കൊള്ള ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവസഭയ്ക്ക് അനൈക്യതയുടെ ആത്മാവ് കൊണ്ടുവരുന്നത് ദൈവാത്മാവല്ല, പിശാജാണ്. യേശുവിൻ്റെ നാമത്തിൽ നാം അവയെ ശാസിക്കണം. സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്. വളരെ പ്രധാനപ്പെട്ട ഈ വിഷയം എനിക്ക് വളരെ ഇഷ്ടമാണ്, പക്ഷെ സമയം വളരെ കുറവാണ്. വേഗത്തിൽ എൻ്റെ പരിമിത സമയത്തിൽ ഞാൻ നിർത്തും. എന്തുകൊണ്ട് നിങ്ങളും ഞാനും സാക്ഷി പറയണം? 20 കാര്യങ്ങൾ ഞാൻ ഈ ബൈബിളിൽ കണ്ടുപിടിച്ചു. 20 കാര്യങ്ങളാൽ നിങ്ങളും ഞാനും സാക്ഷി പറയണം. 20-10 ഞാൻ, പിന്നെ 5, ഇപ്പോൾ ഞാനത് 3 കാര്യങ്ങളാക്കുന്നു. വളരെ പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. എന്തുകൊണ്ട് നിങ്ങളും ഞാനും സുവിശേഷം സാക്ഷ്യം വഹിക്കണം? പ്രധാനപ്പെട്ട 1-ാമത്തെ കാര്യം ഇവിടെ കൂടെ കൂടെ കേട്ടുകൊണ്ടിരുന്നു. ഈ ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ യേശു വന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല. ഇത് അംഗീകരിക്കുന്നവരെ കര ഉയർത്തി ശക്തിയോടെ സ്തോത്രം പറയാം. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ത്യയിലെ അനേക ക്രൈസ്തവ നേതാക്കന്മാർ പോലും ഇത് വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നത്, എല്ലാ റോഡും റോമിലേക്കെന്ന പോലെ എല്ലാ വഴിയും ദൈവത്തിങ്കിലേക്കെന്നാണ്. വളരെ പ്രശസ്തനായ ഒരു ബിഷപ്പ് ഈ അടുത്ത കാലത്ത് പറയുകയുണ്ടായി, ശിവന്റെ ശൂലവും മുഹമ്മദ് നബിയുടെ ചന്ദ്രക്കലയും യേശു ക്രിസ്തുവിന്റെ കുരിശും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. അദ്ദേഹം തന്നെ പറഞ്ഞു, ഇന്ത്യയിൽ ഇനിയും സംഭവിക്കേണ്ടത് ആശീർവാദ പ്രാർത്ഥന ഇങ്ങനെ മാറ്റി എഴുതണം. എങ്ങനെ? ഓം പിതാവായ നമഹ, ഓം പുത്രായ നമഹ, ഓം പരിശുദ്ധാത്മായ നമഹ. യേശു കർത്താവ് പല മാർഗങ്ങളിൽ ഒരു മാർഗമെന്നും, യേശു പല വഴിയിൽ ഒരു വഴിയെന്നും പലരും വിളിച്ചു കൂവുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഈ ഭൂവിലുള്ള കാലത്തോളവും, നമ്മുടെ കൊക്കിൽ ശ്വാസമുള്ള കാലത്തോളവും നമ്മൾ വിളിച്ചു പറയും, നമ്മുടെ കർത്താവ് പല രക്ഷിതാക്കളിൽ ഒരു രക്ഷിതാവല്ല, അവൻ ഏക രക്ഷിതാവാണ്. ഇത് പറയാൻ തന്റെ ഇടമുള്ള ദൈവമക്കൾ കരങ്ങൾ ഉയർത്തിയാറ്റി ദൈവത്തെ സ്തുതിക്കുക, നമ്മുടെ കൈകൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഇത് പറയാനാ കർത്താവ് നമ്മെ വിളിച്ചത്? വേറെ ആളില്ലാഞ്ഞിട്ടല്ല. യേശു ഏക രക്ഷിതാവ്, യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. ഇത് നമ്മൾ വിശ്വസിക്കുന്നുണ്ടോ? 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 വിശ്വസിക്കുന്നെങ്കിൽ സുവിശേഷം പറയണം. നിങ്ങളുടെ നാട്ടിലൊരു പകർച്ചവ്യാധി പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്നു. നൂറുകണക്കിന് കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരൊറ്റം മൂലി മരുന്നുണ്ട്. ആ മരുന്ന് കൊടുത്താൽ ആ കുഞ്ഞ് ജീവിക്കും. ആ മരുന്ന് നിങ്ങളുടെയിലുണ്ട്, നിങ്ങൾ കൊടുക്കുന്നില്ല. നിങ്ങളെ എന്നാ വിളിക്കേണ്ടത്? അതെ, മനുഷ്യാത്മാക്കളുടെ കുലപാതകന്മാർ. ഇംഗ്ലണ്ടിൽ ചാപ്ലൈൻമാരെ ആക്കിയിട്ടുണ്ട് ജയിലുകളിൽ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം, ശമ്പളം കൊടുത്ത് അവർ ഡ്യൂട്ടി നിർവഹിക്കും ശമ്പളം പറ്റുന്നത് കൊണ്ട്. ഒരു കൊലക്കേസ് പ്രതിയെ തൂക്കിലേറ്റ് പോവാൻ കൊണ്ടുപോയപ്പോൾ ചാപ്ലൈൻ വന്ന് ഉറക്കം തൂങ്ങി എന്റെ ഡ്യൂട്ടി നിർവഹിക്കാൻ തുടങ്ങി. എടാ, നിത്യതയുണ്ട്, മരണാനന്ത ജീവിതമുണ്ട്, ന്യായവിധിയുണ്ട്, ശരീരം വിട്ടു കഴിഞ്ഞാൽ നിത്യ നരകമാണ്, പിന്നെ തിരിച്ചു വരാൻ കഴിയില്ല. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവൻ പറഞ്ഞു, നിർത്തടാ എന്ന് പറഞ്ഞു. അയാൾ ചോദിച്ചു, നീ ഇത് വിശ്വസിക്കുന്നുണ്ടോ? നിത്യ നരകത്തിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെട്ട ശേഷം രക്ഷപ്പെടാൻ വേറെ മാർഗമില്ലെന്ന് നീ വിശ്വസിക്കുന്നോ? നീ വിശ്വസിക്കുന്നുമായിരുന്നെങ്കിൽ എന്നോട് നീ ഇങ്ങനെയല്ല ഇത് പറയേണ്ടത്. നിനക്ക് ലഭിച്ച ഈ സന്ദേശം, നീ വിശ്വസിക്കുന്നത് ഞാൻ വിശ്വസിച്ചിരുന്നു എങ്കിൽ എന്റെ രണ്ട് കാൽമുട്ടുകളും നിങ്ങൾ തല്ലിയൊടിച്ചിടുക. ഇംഗ്ലണ്ടിന്റെ തെരുവീതികൾ മുഴുവൻ കുപ്പിച്ചില്ലുകൾ നിരത്തിയിടുക. എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെങ്കിലും മുട്ടേൽ ഇഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞിഴഞ്ഞ് നീന്തിയാണെങ്കിലും ഇവിടുത്തെ ഓരോ വീടും മുട്ടി വിളിച്ച് ഞാനോട് വിളിച്ചു പറയുമായിരുന്നു, നിത്യനായം ന്യായവിധിയുണ്ട്, രക്ഷപ്പെടാൻ ഇപ്പോൾ ഒരു മാർഗമുണ്ട്, ദേശവും മാത്രമാണെന്ന്. നമ്മൾ പ്രസംഗിക്കുന്ന പോലെ നമ്മൾ വിശ്വസിക്കുന്നില്ല. നോഹ എന്ന ഒറ്റ മനുഷ്യൻ ഓടി നടന്ന് സുവിശേഷം പ്രസംഗിച്ചു, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ സന്ദേശം അറിയിച്ചു. എന്താ സന്ദേശം അറിയിച്ചത്? പെട്ടകത്തിൽ കിടക്കുക. എന്തുകൊണ്ട്? ഒന്ന്, നോഹ വിശ്വസിച്ചു ദൈവം പറഞ്ഞത് അങ്ങനെ തന്നെ സംഭവിക്കും. രണ്ട്, നോഹ ആഗ്രഹിച്ചു ജനം വിടുവിക്കപ്പെടണം. മൂന്ന്, ഒരൊറ്റ മാർഗമേ ഉള്ളായിരുന്നു രക്ഷപ്പെടാൻ, പെട്ടകത്തിൽ കിടക്കുക. കാഹളം ധ്വനിക്കുമെന്നും കുറച്ചുപേർ പറക്കുമെന്നും ഒക്കെ പറഞ്ഞാൽ പലർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. പക്ഷെ ആര് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാം വിശ്വസിക്കുന്നു, കാഹളം ധ്വനിക്കും, നാം ഉയർക്കും, നാം പറക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ശക്തിയോടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറയാം. ഒറ്റ മാർഗമില്ല, ഒറ്റ മാർഗമേ ഉള്ളൂ. രണ്ട്, ഈ ദൗത്യം സ്വർഗത്തിലെ ദൂതന്മാരത് ഏൽപ്പിച്ചിട്ടില്ല. ഗബ്രിയേലിനെയും മീഖായേലിനെയും ഒക്കെ ഏൽപ്പിച്ചെങ്കിൽ ഒറ്റ മണിക്കൂർ കൊണ്ട് ഈ സന്ദേശം അറിയിക്കുമായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി, രക്ഷിക്കപ്പെട്ടവൻ നഷ്ടപ്പെട്ടവൻ എന്നിടുക. അതുകൊണ്ടാണ് നമ്മൾ പാടാറുണ്ട്, ദൂതർക്കും കൂർ അവകാശം ലഭ്യമാകാതുള്ള രക്ഷയുടെ ദൂതർ ഈ പാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. അതിശ്രേഷ്ഠ ദൂതന്മാർ ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്ത അതിമഹത്തായ പദവിയാണ് തേജസ്സിന്റെ സന്ദേശം അറിയിക്കുക എന്നുള്ളത്. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്രിവിലേജ്. സുവിശേഷം അറിയിക്കുക എന്നതിനേക്കാൾ വലിയൊരു പദവി നമുക്കില്ല. എത്ര പേർക്ക് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറയുവാൻ കഴിയും. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞാൻ പറയാം. യൂദായുടെ ലേഖനം പറയുന്നു, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുക, തീയിൽ നിന്ന് വലിച്ചെടുക്കുക. എന്റെ അർത്ഥം എന്താണ്? തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്, തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുവാൻ ഇറങ്ങിയപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത് വീട് തീ പിടിക്കുന്ന നിങ്ങൾ കണ്ടു. നിങ്ങൾ ആരെങ്കിലും പറയുമോ, ജോലിക്ക് പോയിട്ട് വന്ന് സാവകാശം വിളിച്ചറിയാക്കാം, എല്ലാവരെയും പറയേണ്ടോട് പറയാം. നിങ്ങൾ തിരിച്ചു വരുമ്പോൾ ഒരു പിടി ചാരം മാത്രം കാണും. സുവിശേഷം അറിയിക്കുവാൻ നാം താമസിക്കുന്ന ഓരോ സെക്കൻഡിലും ജനകോടികൾ നിത്യ നരകത്തിലേക്ക് മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഡി എൽ മൂഡി എന്ന ദൈവദാസൻ വളരെ പ്രശസ്തനാണ്. ഞാൻ വാക്കിൽ നിർത്തേണ്ടിയിരിക്കുന്ന സമയം, അദ്ദേഹം സുവിശേഷ യോഗത്തിൽ വളരെ ജനത്തോട് പ്രസംഗിച്ച് വളരെ ക്ഷീണിതനായി ഹോട്ടലിൽ ഭക്ഷണം കഴിച്ച് വിശ്രമിപ്പാനായി പോയപ്പോൾ ഒരു സന്ദേശം, ഒരു ശബ്ദം ദൈവദാസൻ കേട്ടു. നിനക്ക് ഭക്ഷണം വിളമ്പിത്തുന്ന വെയിറ്ററോട് ഇപ്പോൾ നീ പോയി സുവിശേഷം പറയണം. വളരെ ക്ഷീണിതനായ ദൈവദാസൻ പറഞ്ഞു, കർത്താവേ പിന്നീടാകട്ടെ, അടുത്ത രാവിലെയാകട്ടെ. മൂന്ന് പ്രാവശ്യം ഈ ശബ്ദമുണ്ടായി. മൂന്ന് പ്രാവശ്യം ഡിയൽ മുടി പറഞ്ഞു, നാളെയാകട്ടെ. ദൈവദാസൻ കിടന്നുറങ്ങി രാവിലെ ഹോട്ടൽ ലോബിയിൽ ചെന്നപ്പോൾ ഒരു ആൾക്കൂട്ടം കണ്ടുകൊണ്ട് നോക്കിയപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഒരു ചെറുപ്പക്കാരൻ സൂയിസൈഡ് ചെയ്തു, സ്വന്തം മാറിലേക്ക് വെടിയുണ്ട വായിച്ചു. ഇയൽ മുടി ചോദിച്ചു, എപ്പോഴാണ് സംഭവിച്ചത്? ഇന്നലെ രാത്രി 1:30 ഹിദൈവദാസൻ ഓടിയ മനുഷ്യന്റെ ആ ചെറുപ്പക്കാരന്റെ കാൽക്കൽ വീണു. പറഞ്ഞല്ലയോ ചെറുപ്പക്കാരാ, നിന്റെ കൊലപാതകൻ ഞാനാണ്, ഞാനാണ് നിന്നെ കൊന്നത്. ദൈവശബ്ദം കേട്ടപ്പോൾ നിന്നോട് ഞാൻ സുവിശേഷം പറഞ്ഞിരുന്നുവെങ്കിൽ, നിന്റെ അരികിൽ ഞാൻ വന്നിരുന്നെങ്കിൽ നിത്യ നരകത്തിൽ നിന്നെ വിടുവിപ്പാൻ കഴിയുമായിരുന്നു. ആ യേശു കർത്താവിനെ കുറിച്ച് പറയുവാൻ താമസിക്കുന്ന ഓരോ നിമിഷവും ജനകൂടികൾ നിത്യ നരയെ അഗ്നിയിൽ നിത്യവറകായി കത്തിയെരിയുവാൻ മാറ്റപ്പെടുന്നു. നന്മ സുവിശേഷമുള്ള കാലം എത്ര മനോഹരമാണ്! സന്തോഷത്തോടെ ശക്തിയോട് സ്തോത്രം പറഞ്ഞാൽ അവരുടെ Only one life, it will soon be passed. Only what's we done for Christ will last. ഒരേ ഒരു ജീവിതം, അത് വേഗം തീരും. ഈ ആയുസിൽ നിങ്ങളും ഞാനും കർത്താവിന് വേണ്ടി ചെയ്യുന്നത് മാത്രം നിലനിൽക്കും. നീ എന്തെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു അത് മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഇംഗ്ലണ്ടിലെ ഒരു തിയോളജി കോളേജിലെ ഒരു അധ്യാപകൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വിദ്യാർത്ഥികളോട് ചോദിച്ചു, സ്വർഗത്തിൽ ചെന്നാൽ നിങ്ങൾ ആദ്യം കാണാൻ ഇഷ്ടപ്പെടുന്ന ആരെയാണ്? നിങ്ങളോടും ചോദിക്കുക, തിരുവട്ടത്ത് കോട്ട് കാണും, ആരെയാ കാണാൻ ഇഷ്ടപ്പെടുന്നേ? ചിലരാരും അനങ്ങുന്നില്ല എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ ആരെയും കാണണ്ടെന്നാ. പ്രൈസ് ലോർഡ്. സ്വർഗത്തിൽ മൂന്ന് അത്ഭുതം നടക്കുമെന്നാണ് ഒരു അഭിഷക്ത ദൈവദാസൻ പറഞ്ഞത്. ഒന്ന്, നമ്മൾ കാണുമെന്ന് പ്രതീക്ഷിച്ച പലരും അവിടെ കാണില്ല. രണ്ട്, നമ്മൾ കാണില്ലെന്ന് പ്രതീക്ഷിച്ച പലരും അവിടെ കാണും. മൂന്നാമത്തെ അത്ഭുതം, നമ്മളവിടെ ചെന്നു പറ്റിയാൽ ദൈവം തമ്പുരാനെ ഞാനിങ്ങനെ എങ്ങനെ ഇവിടെ വന്നെന്നുള്ളതായിരിക്കും. പലരും ഉന്നതന്മാരെ കാണാതിരിക്കുകയും നമ്മെ അവിടെ കാണുകയും ചെല്ലുമ്പോൾ യോഗ്യത കൊണ്ട് വന്നെന്ന് പറയില്ല, കൃപയാൽ ഇവിടെ വന്നു. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചാണ് ഇവിടെ. ആ ദൈവദാസൻ ചോദിച്ചു, ആരെ കാണാൻ ഇഷ്ടപ്പെടുന്നു? നിങ്ങളെപ്പോലെ തന്നെ പലരും പറഞ്ഞു, യേശുവിനെ കാണാൻ ഇഷ്ടപ്പെടുന്നു. രണ്ടാമത് ചോദിച്ചു, നിങ്ങൾ ആരെ കാണാൻ, രണ്ടാമത് ആരെ കാണാൻ ഇഷ്ടപ്പെടുന്നു? ആരെ കാണാൻ ഇഷ്ടപ്പെടുന്നു? പ്രൈസ് ലോർഡ്. എന്താണ് പ്രൈസ് ലോർഡ്? ചായം പറഞ്ഞു, നമ്മൾ മുഖാന്തരം രക്ഷിക്കപ്പെട്ടവരെ. പലരും ഇതുപോലെ പല മറുപടി പറഞ്ഞു. ചിലർ പറഞ്ഞു പൗലോസിനെ കാണണം, ചിലർ പറഞ്ഞു പത്രോസിനെ കാണണം. നാളെ ഞാൻ യൂത്ത് ക്യാമ്പിൽ പിള്ളേർ ചോദിച്ച് സ്വർഗത്തിൽ ചെന്നാൽ രണ്ടാമത് ആരെ കാണണം? പെണ്ണ കൊച്ചൻ എഴുന്നേറ്റ് പറഞ്ഞു, ലോത്തിന്റെ ഭാര്യയെ കാണണമെന്ന്. നടക്കാത്ത കാര്യമാണ്. ഇതുപോലെ പല മറുപടിയും പറഞ്ഞു. എന്നാലൊരു ദൈവദാസൻ ചെറുപ്പക്കാരൻ എഴുന്നേറ്റു. അവൻ പറഞ്ഞു, സ്വർഗത്തിൽ ചെന്നാൽ ആദ്യം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കർത്താവിനെയാ. ഞാനവനെ കെട്ടിപ്പിടിക്കും, ഞാനവനെ ചുംബിക്കും. അല്പനേരത്തേക്ക് എൻ്റെ കർത്താവിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തം വരെ ഊറ്റിയ എൻ്റെ പ്രാണപ്രിയനെ ഞാൻ ചുംബിക്കും. ദൈവദാസൻ ചോദിച്ചു, രണ്ടാമത് നീ ആരെ കാണാൻ ഇഷ്ടപ്പെടുന്നു? അവൻ പറഞ്ഞു, എന്നോട് സുവിശേഷം അറിയിച്ച് എന്നെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന ആ വിശക്തൻ എവിടെയെന്ന് ഞാൻ അന്വേഷിക്കും. ഞാൻ ആ ദൈവദാസന്റെ അരിയിലേക്ക് ചെല്ലും, താങ്ക്സ് എന്ന് ഞാൻ പറയും, നന്ദി എന്ന് ഞാൻ പറയും. എത്രവർക്ക് ദൈവത്തിന് സ്തോത്രം പറയുവാൻ കഴിയും? ഞാൻ അരങ്ങം ഭാവനയിൽ കാണാറുണ്ട്. അങ്ങനെയാണെങ്കിൽ സ്വർഗത്തിൽ അനേക അഭിഷക്തന്മാരുടെ, അനേക ദൈവദാസിമാരുടെ, ദൈവദാസന്മാരുടെ മുമ്പിൽ ക്യൂ ആയിരിക്കും. ക്യൂ നന്ദി പറയാൻ. നാടൻ ഭാഷ പറയുന്ന, ക്ഷമിക്കണം, ചെറുടെ അടുകിൽ, ചെറുടെ അടുത്തിൽ ഈച്ച പോലും കാണില്ലെന്ന്. സഹോദരാ സഹോദരി, ഒരായുസ് മുഴുവൻ ഈ ഭൂമിൽ നീ ജീവിച്ച് മരിച്ച് നിത്യതയിൽ ചെല്ലുമ്പോൾ നീ നിമിത്തം യേശുവിൻ രക്ഷിതാവായി സ്വീകരിച്ച ഒരാളെങ്കിലും നിനക്ക് നന്ദി പറയുവാനൂടെ കാണണം. എത്തവർക്ക് ശക്തിയോട് ദൈവത്തിന് സ്തോത്രം പറയുവാൻ കഴിയും. നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ നാൾ സംഭവിക്കും. നോഹയുടെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, കൃപ വേണ്ടവനെ ദൈവം കൃപയാൽ നിറയ്ക്കുന്നു, അഭിഷേകം വേണ്ടവനെ അഭിഷേകത്താൽ നിറയ്ക്കുന്നു, ശക്തി വേണ്ടവനെ ദൈവ ശക്തിയാൽ നിറയ്ക്കുന്നു. നീ കർത്താവിനായി വാ തുറക്കാൻ തയ്യാറാണോ? ദൈവം നിന്റെ വായിൽ വചനം തരുന്ന കാലമാണ്. നീ കൈനീട്ടാൻ തയ്യാറാണോ? സൗഖ്യം വ്യാപരിക്കുന്ന കാലമാണ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കാൻ തയ്യാറാകുമോ? ദുഷ്ടാത്മ വ്യാപാരങ്ങൾ വിട്ടുമാറുന്ന കാലമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുമ്പോൾ കർത്താവിന്റെ അഭിഷേകത്തിന്റെ സ്നേഹിതൻ ആരംഭരാത്രി ഓർപ്പിച്ച പോലെ ചില പ്രതിഷ്ഠകളോടെ വേണം ഇവിടുന്ന് മടങ്ങുവാൻ. ഒരു മാസം ഒരാളോടെങ്കിലും യേശുവിനെ കുറിച്ച് പറയാൻ തീരുമാനിക്കണം, കുറഞ്ഞ പക്ഷം ഒരു വർഷം ഒരാളെയെങ്കിലും യേശുവിനായി നേടുവാൻ നാം സമർപ്പണം എടുക്കണം. ഇവിടെ മാതാപിതാക്കളോട് ഞാൻ ചോദിക്കുന്നു, ദൈവം നിങ്ങൾക്ക് മൂന്ന് മക്കളെ നൽകിയെങ്കിൽ, രണ്ട് കുഞ്ഞിനെ തന്നെങ്കിൽ, അല്ല ഒരാളെ തന്നുള്ളെങ്കിൽ, ഇന്ന് വരെ നിങ്ങൾ എത്ര പേർ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ നീ എനിക്ക് നൽകിയ സന്താനങ്ങളിൽ ഒരാളെയെങ്കിലും അവിടുത്തെ വേലയ്ക്കായി നീ വിളിക്കണം. എത്ര പേരുടെ കരവിന്ദി രാവിലെ വിളിച്ചാൽ ഞാൻ വിട്ടുതരാൻ തയ്യാറാണെന്ന് പറയും ദൈവ മക്കളാ കര ഉയർത്തിയുള്ള സ്തോത്രം എന്ന് പറഞ്ഞാൽ. നിങ്ങൾ പ്രാർത്ഥിക്കണം. മക്കളെ വളർത്തി സാത്താന് കൊടുക്കുന്നതിനേക്കാൾ, മക്കളെ വളർത്തി സാത്താന് കൊടുക്കുന്നതിനേക്കാൾ എത്ര നല്ലതാ മക്കളെ വളർത്തി കർത്താവിന് കൊടുക്കുന്നത്. ഹല്ലേലൂയ. പരിശുദ്ധാത്മ നിറവിൽ ഞാൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒന്ന്, ഇവിടെ മാതാപിതാക്കളെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ കുറിച്ച് ദർശനം കാണണം. ദർശനം കാണണം. എന്താണ് കാണേണ്ട ദർശനം? പാസ്റ്റർ ബി മോൻ അച്ഛൻ ഇവിടുന്ന് പ്രസംഗിക്കുന്ന പോലെ, ബാബു ചെറിയാൻ പ്രസംഗിച്ചതുപോലെ, തോംസൺ കെ മാത്യു പ്രസംഗിക്കുന്ന പോലെ, കർത്താവിന്റെ മടങ്ങി വരവ് താമസിച്ചാൽ ദൈവം നിങ്ങൾക്ക് നൽകിയ ഉദരഫലത്തിൽ ഒരുവനല്ലെങ്കിൽ ഒരുവൾ ആയിരങ്ങളോട് യേശുവിനെ പ്രസംഗിക്കുന്നത് ദൈവാത്മാവിൽ ദർശനം കാണുക. രണ്ട്, നിങ്ങൾ അതിനായി പ്രാർത്ഥിക്കുക. നിങ്ങൾ അതിനായി പ്രാർത്ഥിക്കുക. നേരുവൊന്നും വേണ്ട, കർത്താവേ എന്റെ ഉദരഫലത്തിൽ ഒരുത്തനെയെങ്കിലും ഒരുത്തിയെങ്കിലും നിന്റെ വേലയ്ക്കായി നീ വിളിക്കണം. വിളിച്ചാൽ ഞാൻ വിട്ടുതരാൻ തയ്യാറാണ്. കഴിഞ്ഞ രാത്രിയിൽ ദൈവത്തിന്റെ അഭിഷക്തൻ മിഷണറി ഓർപ്പിച്ചതുപോലെ, അമേരിക്കയെ കർത്താവിനായി നേടുന്ന അഭിഷക്തരെ ദൈവം നിന്റെ ഉദരഫലത്തിൽ വേർതിരിക്കും. സിംഹതുല്യം ഗർജിക്കുന്ന, ആത്മാവിൽ പുറപ്പെടുന്ന, പരിശുദ്ധാത്മ നിവേശിതരായ, ഇന്ത്യയെ കുലുക്കുന്ന അഭിഷക്തന്മാരെ ദൈവം നിങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന് വേർതിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറെങ്കിൽ ദൈവം പ്രവർത്തിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ കണ്ണടയും മുമ്പ് നിങ്ങളത് കാണും. ഒരുപക്ഷെ സാത്താൻ പറയുന്നു നടക്കാൻ പോകുന്നില്ലെന്ന്. ഈ വൈകസമയത്ത് യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, ഒരു സാധ്യത നീ കാണുന്നില്ലെങ്കിലും എല്ലാം അസാധ്യമെങ്കിലും അസാധ്യങ്ങളുടെ നടുവിൽ പ്രവർത്തിപ്പാൻ കഴിവുള്ളവരെയാണ് നീയും ഞാനും സേവിക്കുന്നത്. വിശ്വസിക്ക്, വിശ്വസിക്ക്. ഇന്ത്യയെ കുലുക്കുന്ന അഭിഷക്തനായൊരു ദൈവദാസൻ എന്റെ ഉദരഫലത്തിൽ വേർതിരിയണം. എന്റെ കുഞ്ഞുങ്ങളിൽ ഒരാൾ അങ്ങനെയാകണം കർത്താവേ. അമേരിക്കയിൽ ശക്തിമത്തായ സൂക്ഷ്മ നിർവഹിക്കുവാൻ എന്റെ സന്താനങ്ങളിൽ ഒരുത്തനെ ഒരുത്തിയെ നീ വേർതിരിക്കണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ടോ? പ്രവർത്തിക്കുന്ന സ്വർഗത്തിന് സാന്നിധ്യം ഇവിടെയുണ്ട്. ഹേ വയ സമയത്ത് നമ്മുടെ എല്ലാ കണ്ണുകളും ദൈവസ്നടയട്ടെ, എല്ലാ ഹൃദയവും ദൈവസ്നേഹാഗ്രഹമാകട്ടെ. ഹേ വയ സമയത്ത് ഒരു വാക്ക് നിങ്ങൾക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവേ നീ എനിക്ക് തരുന്ന അവസരങ്ങൾ അങ്ങ് ഉയർത്തുവാൻ, അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ, അങ്ങയുടെ പൊന്നുനാമത്തെ സാക്ഷിക്കുവാൻ ഏൽപ്പിക്കുന്നു. ഞാൻ വാതുറക്കുമ്പോൾ എന്റെ വായിൽ വചനം ലഭിക്കണം. കർത്താവിന്റെ വരവ് താമസിച്ചാൽ അവിടെ വന്നുനാമത്തിന്റെ മഹത്വത്തിനായി എന്നെ ആക്കുന്ന സ്ഥലം നിൽക്കുവാൻ ഞാൻ ഏൽപ്പിക്കപ്പെടുന്നു എന്ന് സമർപ്പിക്കുന്നവർ മാത്രം തങ്ങളുടെ കൈകൾ ഒന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്, കരങ്ങൾ ഉയർത്തിപ്പിടിക്കൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്കിൽ പ്രാർത്ഥിക്കും. കർത്താവേ സ്വർഗപിതാവേ, ഈ ഉച്ച കഴിഞ്ഞ സമയത്ത് ഈ സെഷനിൽ ദൈവത്തിൽ സമർപ്പിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവശക്തി ഇപ്പോൾ അവിടെ മേൽ വ്യാപരിക്കട്ടെ. കർത്താവേ അവർ വാതുറക്കുമ്പോൾ അവിടെ വായിൽ വചനം ലഭിക്കപ്പെടട്ടെ. അവർ കൈനീട്ടുമ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. അവർ ശാസിക്കുമ്പോൾ ദുഷ്ടാത്മ വ്യാപാരങ്ങൾ വിട്ടുമാറട്ടെ. അവിടുത്തെ കരം വരെ തൊടുന്നോർത്ത സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ കൈകൾ ഉയർത്തിയാട്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒരു നിമിഷമോടെ ശ്രദ്ധിക്കുക, ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ നിങ്ങളുടെ സന്താനങ്ങളിൽ ഒരാളെങ്കിലും നിങ്ങളുടെ കണ്ണടയും മുമ്പ് യേശുവിനെ പ്രസംഗിക്കുന്ന നിങ്ങൾക്ക് കാണണമെന്ന് അത്രവർക്ക് ആഗ്രഹമുണ്ട്. ജോലി രാജിവെച്ചിറങ്ങണ്ടാകുന്നില്ല, ജോലിയോടെ കൂടെ തന്നെ അവർ യേശുവിനെ പ്രസംഗിക്കട്ടെ. ഇന്ത്യയെ കുലുക്കുന്ന, ഇന്ത്യയെ ചലിപ്പിക്കുന്ന അഭിഷക്തരായവർ മാറട്ടെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവം നമുക്ക് നമ്മെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നമ്മുടെ കെട്ടിടത്തിൻ്റെ വലിപ്പമല്ല, നമ്മുടെ കാറിൻ്റെ വിലയല്ല, നമ്മുടെ ബാങ്ക് ബാലൻസ് അല്ല. ദൈവം നമ്മെ അനുഗ്രഹിച്ചതിൻ്റെ തെളിവ് നാം ആരാധിക്കുന്ന ദൈവത്തെ നമ്മുടെ തലമുറ ആരാധിക്കുന്നതാണ്. നാം എടുത്ത വിശുദ്ധ വേദപുസ്തകം നമ്മുടെ സന്താനം എടുക്കുന്നതാണ്. ഇത് അംഗീകരിക്കുന്നെങ്കിൽ കരമാറ്റി ഒരു സ്തോത്രം പറഞ്ഞാട്. ഞാൻ അവരുടെ ചെയ്തിക്ക് നിയമമോ ഇതാകുന്നു എന്നെ ഹോവിയുള്ളിൽ ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എന്റെ വചനവും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുമാറുകയില്ല. 28-ാമത് പിസിനാ കോൺഫറൻസ് കഴിഞ്ഞ് പോകുമ്പോൾ ദൈവത്തോടെ ചങ്കത്ത് കൈവച്ചുകൊണ്ട് പറയാനുള്ളതായിരിക്കണം, കർത്താവേ എന്റെ വായിലുള്ള നിന്റെ വചനവും എന്റെ മേൽ നീ തന്ന നിന്റെ ആത്മാവും എന്റെ വായിൽ നിന്നും എന്റെ സന്തതിയുടെ വായിൽ നിന്നും, അവിടുത്തെ വരവ് താമസിച്ചാൽ എന്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത്. ഇതിനായി ദൈവം ഏൽപ്പിക്കുന്നവർ മാത്രം ഇപ്പോൾ എഴുന്നേറ്റ്, ഇതിനായി ഏൽപ്പിക്കുന്നവർ മാത്രം എന്റെ മേലുള്ള ദൈവത്തിന്റെ ആത്മാവും എന്റെ വായിൽ നീ തന്ന വചനവും എന്റെ വായിൽ നിന്നും എന്റെ സന്തതിയുടെ വായിൽ നിന്നും എന്റെ സന്തതിയുടെ വായിൽ നിന്നും ഒരു നാളും വിട്ടുമാറരുത്. ഇതിനായി സമർപ്പിക്കുന്നു, ഏൽപ്പിക്കപ്പെടാം. കർത്താവേ നിന്റെ കുഞ്ഞുങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾ എടുത്ത പുസ്തകം ഞങ്ങളുടെ തലമുറ എടുക്കട്ടെ, ഞങ്ങളുടെ വായിലുള്ള ദൈവത്തിന്റെ വചനം അവരുടെ വായിലും വ്യാപരിക്കട്ടെ, ഞങ്ങളുടെ മേലുള്ള ദൈവശക്തി അവരുടെ മേലും വ്യാപരിക്കട്ടെ. ഇപ്പോൾ ഞങ്ങളുടെ തലമുറയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ ഭൂമിയിൽ യേശുവിന്റെ നാമത്തിന് മഹത്വത്തിനായി ഞങ്ങളുടെ തലമുറ നിൽക്കട്ടെ കർത്താവേ. അവിടുത്തെ കരുവിടെ തൊടുന്നോർത്ത സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ.